നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തിയ ശേഷം ഒരു ജോലിക്കായി ശ്രമിക്കുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഒട്ടേറെ കടമ്പകളാണ് അതിനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു തൊഴിൽ പരസ്യം കണ്ടുകഴിഞ്ഞാൽ അത് ലഭിക്കാനായി മുന്നിലുള്ള ആദ്യത്തെ കടമ്പ എന്തായിരിക്കും? തീർച്ചയായും ജോലിക്കായുള്ള അപേക്ഷ തയ്യാറാക്കുക എന്നത് തന്നെയാണ്. ഒരുപാട് സമയവും പ്രയത്നവും എല്ലാം വേണ്ട കാര്യമാണ് തൊഴിൽ അപേക്ഷകൾ തയ്യാറാക്കൽ. എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ജോലിക്ക് ശ്രമിക്കാനായി അപേക്ഷ തയ്യാറാക്കേണ്ടത് എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഉപകാരപ്രദമായ നിരവധി വിശേഷങ്ങളാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ SBS മലയാളം എത്തിക്കാറുള്ളത്. അത് കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരാം. SBS മലയാളം വെബ്സൈറ്റിലോ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾക്ക് ഇത്തരം പോഡ്കാസ്റ്റുകൾ ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം എന്ന് സെർച്ച് ചെയ്താൽ അവിടെയും ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകൾ ലഭിക്കും. വാട്സാപ്പിലൂടെയും നിങ്ങൾക്കത് ലഭിക്കാൻ അവസരമുണ്ട്. അത് എങ്ങനെയെന്ന് ഈ പോഡ്കാസ്റ്റിന് ശേഷം ഞാൻ വിശദീകരിക്കാം. ഒരു ജോലിക്കായി അപേക്ഷിക്കുന്നത് വലിയൊരു ജോലിയാണ്. ഒരുപാട് സമയവും പ്രയത്നവും എല്ലാം വേണ്ടി വരുന്ന ജോലി. പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തിയ ഒരാൾ ആദ്യ ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ. എന്നാൽ ജോലിക്കായുള്ള ഇന്റർവ്യൂ ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ ഈ അപേക്ഷ ഓസ്ട്രേലിയൻ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയാൽ മാത്രമേ മതിയാകൂ. ഇതിനായി വ്യക്തമായ ചില രീതികൾ പിന്തുടരേണ്ടതുണ്ടെന്ന് ജോബ് സീക്ക് അക്കാദമിയിൽ വിദേശ പ്രൊഫഷണലുകൾക്ക് കരിയർ ഉപദേശം നൽകുന്ന നതാലി പേർട്ട് ചൂണ്ടിക്കാട്ടുന്നു.
Many Australian industries really value Australian experience. They just want to know that you're able to work in the same way that an Australian person would. If you're new here, think about how to get Australian experience. You might not get the dream job in your first application, but if you have a strategy to work towards that over 2 or 3 years, you will get where you want to be with resilience and a positive mindset.
ഓസ്ട്രേലിയയിലെ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളോ സർട്ടിഫിക്കറ്റുകളോ ഒക്കെ ആവശ്യമായി വരും. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാകാം. ഉദാഹരണത്തിന്, കുട്ടികൾക്കൊപ്പം ജോലി ചെയ്യുന്നതിന് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ചെക്ക് എന്ന ഒരു പരിശോധന ആവശ്യമാണ്. നിങ്ങൾ അപേക്ഷിക്കുന്ന തൊഴിൽ മേഖലയിൽ ഇത്തരം എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ എന്ന കാര്യം ആദ്യം തന്നെ പരിശോധിക്കണമെന്ന് അഡൾട്ട് മൈഗ്രന്റ് എഡ്യൂക്കേഷൻ സർവീസസ് അഥവാ AMESൽ സർവീസ് ഡെലിവറി മാനേജറായ മാൻഡി റാഡ്ക്ലിഫ് ചൂണ്ടിക്കാട്ടുന്നു.
Depending on the employer, the requirements can be quite different. Everyone requires a tax file number. You can do that all online through the ATO website. They may need a police check. They might need a working with children's check, depending on the job they're actually applying for.
അടുത്ത സുപ്രധാന ഘട്ടം ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായി വായിക്കുക എന്നതാണ്. ജോലി കിട്ടാൻ ആവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയാണെന്നും ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്നും എല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന രേഖയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷനിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന യോഗ്യതകളും ചോദ്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി വേണം അപേക്ഷ തയ്യാറാക്കാൻ. ജോബ് ഡിസ്ക്രിപ്ഷന് അനുസൃതമായി അപേക്ഷ തയ്യാറാക്കാൻ നതാലി പേർട്ട് ചില പൊടിക്കൈകൾ നിർദ്ദേശിക്കുന്നുണ്ട്.
First, it's important to scan for the details so that you know that you are able to apply for the job and that it's the right level for you. Then, look for all the keywords. So when we talk about keywords, we mean the characteristics that the job wants, the skills, the qualifications, and the experience that the job wants. And then start to think of ways to demonstrate that you do have those skills. It's not enough just to say that you have the skills. You have to prove it through examples of when you use them.
അപേക്ഷയിലെ ഒരു പ്രധാന ഘടകമാണ് റെസ്യൂമേ. നിങ്ങളുടെ വൈദഗ്ധ്യവും നൈപുണ്യവും എല്ലാം തെളിയിക്കുന്നതിനുള്ള ഉദാഹരണങ്ങൾ റെസ്യൂമേയിൽ ഉൾപ്പെടുത്തണം. നിങ്ങളുടെ തൊഴിൽ പരിചയവും വിദ്യാഭ്യാസ യോഗ്യതകളും വൈദഗ്ധ്യവും എല്ലാം ഉൾപ്പെടുത്തി 2-3 പേജിലായി വേണം റെസ്യൂമേ തയ്യാറാക്കാൻ. തൊഴിൽ രംഗത്ത് നിങ്ങൾ കൈവരിച്ച നേട്ടങ്ങളും റെസ്യൂമേയിൽ ഉൾപ്പെടുത്താം. എന്നാൽ എങ്ങനെ ഒരു റെസ്യൂമേ തയ്യാറാക്കാം എന്നതിന് നിയതമായ മാനദണ്ഡങ്ങളൊന്നുമില്ലെന്ന് പീപ്പിൾ ആൻഡ് കൾച്ചർ വിദഗ്ധനായ രവി മോർമൻ പറയുന്നു. നിങ്ങൾ അപേക്ഷിക്കുന്ന ഓരോ ജോലിക്കും അനുസരിച്ച് വ്യത്യസ്ത റെസ്യൂമേകൾ തയ്യാറാക്കാം.
The best resumes that come across my desk are ones that are customized for the role. If it's a management role, then you obviously want to be highlighting your people leadership experience, highlighting any kind of experience where you've enrolled in any professional development courses to help you become a better leader. As you progress in your career, it'll become more obvious where you can customize your resume for the specific roles that you apply for.
എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, തൊഴിൽ പരസ്യത്തിൽ കാണുന്ന അതേ വാക്കുകളും ഭാഷാരീതിയും നിങ്ങളുടെ റെസ്യൂമേയിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ്. കീവേഡുകളോ തൊഴിൽ സംബന്ധമായ പ്രയോഗങ്ങളോ റഫറൻസുകളോ ഒക്കെയാകാം ഇത്. ഓസ്ട്രേലിയൻ റെസ്യൂമേയിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്.
I'd avoid using profile photos of yourself in there, your date of birth. We've even seen things like ethnicity stated in a resume. They're really irrelevant to the recruitment process and can actually set you up for discrimination. So we'd avoid having those types of particulars noted in your resume.
യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയിൽ ഒരാൾ ജോലിക്കെടുക്കും മുമ്പ് അയാളുടെ പ്രായമോ മതമോ ശാരീരിക വൈകല്യങ്ങളോ ലിംഗമോ ഒക്കെ ചോദിക്കുന്നത് ഭൂരിഭാഗം സാഹചര്യങ്ങളിലും നിയമവിരുദ്ധമാണ്. ഓസ്ട്രേലിയൻ രീതിയിൽ റെസ്യൂമെ തയ്യാറാക്കാൻ നിരവധി ടെംപ്ലറ്റുകളും നിർദ്ദേശങ്ങളും ഓൺലൈനായി ലഭിക്കും. AMESM മൈഗ്രന്റ് റിസോഴ്സ് സെന്ററും എല്ലാം റെസ്യൂമെ തയ്യാറാക്കാൻ സഹായിക്കുന്ന സേവനം നൽകുന്നുണ്ട്. റെസ്യൂമയ്ക്ക് പുറമേ ഒരു കവർ ലെറ്റർ കൂടി ഉൾപ്പെടുന്നതാകും മിക്കവാറും നിങ്ങളുടെ തൊഴിൽ അപേക്ഷ. പല തൊഴിൽ ഉടമകളും കവർ ലെറ്റർ ആവശ്യപ്പെടാറുണ്ട്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഈ ജോലി ലഭിക്കാനായി ഉള്ളതെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെന്നും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നും റിക്രൂട്ടറെ ബോധ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരമാണ് ഇത്. റിക്രൂട്ടർമാരുടെ കൈവശം ഒട്ടേറെ കവർ ലെറ്ററുകൾ എത്തുന്നതിനാൽ നിങ്ങളുടേത് പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ കവർ ലെറ്റർ എഴുതുമ്പോൾ കണക്കിലെടുക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്.
We don't like to see generic responses in cover letters. Sometimes it's very tempting to just submit a generic cover letter, maybe change a few things. But the more you customize and reference the same language used within the job ad, the more it says to the reader, I'm invested in this application and I've spent some time on it.
പല റിക്രൂട്ട്മെന്റുകളിലും ഒരു ഘട്ടം കൂടി ഉണ്ടാകും സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന പേരിൽ ചില ചോദ്യങ്ങൾ. അതിന് കൃത്യമായ മറുപടി അപേക്ഷയ്ക്കൊപ്പം നൽകണം. നിങ്ങളുടെ യോഗ്യതകളും നൈപുണ്യങ്ങളും എങ്ങനെ സെലക്ഷൻ ക്രൈറ്റീരിയയുമായി യോജിച്ചു പോകുമെന്നും ആ മേഖലകളിൽ നിങ്ങൾക്കുള്ള പ്രവൃത്തി പരിചയവും അതിൽ ഉൾപ്പെടുത്തണം. സെലക്ഷൻ ക്രൈറ്റീരിയ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കവർ ലെറ്ററിന് ദൈർഘ്യം കുറച്ച് മതിയാകും. പക്ഷെ അത് ഉൾപ്പെടുത്താൻ മറക്കരുത്. തയ്യാറാക്കി കഴിഞ്ഞാൽ റെസ്യൂമേയും കവർ ലെറ്ററും എല്ലാം വീണ്ടും വീണ്ടും വായിച്ച് തെറ്റുകളില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണെന്ന് മാൻഡി റാഡ്ക്ലിഫ് ചൂണ്ടിക്കാട്ടി.
Ensure all the details on your application are correct, proofread everything, and if your English is not particularly strong, get someone to help you. You need to be very thorough, read it through.
അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന സമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ അത് സമർപ്പിക്കുന്നു എന്ന കാര്യവും ഉറപ്പുവരുത്തണം. മിക്കവാറും ജോലികൾക്ക് നിരവധി അപേക്ഷകൾ കിട്ടുന്നതിനാൽ ഏറ്റവും യോജിച്ച കുറച്ചുപേരെ മാത്രമേ ഇന്റർവ്യൂവിനായി ക്ഷണിക്കുകയുള്ളൂ. ഇന്റർവ്യൂവിന് ക്ഷണം ലഭിച്ചാൽ തൊഴിൽ പരസ്യവും ജോബ് ഡിസ്ക്രിപ്ഷനും എല്ലാം വീണ്ടും വായിച്ച് പരിശീലനം നടത്തണം.
You need to know stories about your experience so that you can tell them when you've used a skill or when you've done something that they want. And you need to research the company or the organization and understand their values and how you fit into their values.
ഒരു സുഹൃത്തുമായോ ബന്ധുവുമായോ ചേർന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പരിശീലിക്കാവുന്നതാണ്. എല്ലാ തൊഴിൽ ഇന്റർവ്യൂകളും വ്യത്യസ്തമായിരിക്കും. എന്നാൽ പൊതുവായി വരുന്ന ചില ചോദ്യങ്ങളുണ്ടാകും, അത് പരിശീലിക്കാം. പിന്നെ ഇന്റർവ്യൂവിന് യോജിച്ച രീതിയിൽ വസ്ത്രം ധരിക്കുന്നതും ഏറെ നിർണായകമാണ്.
Don't look too casual. Employers expect people to be well dressed for an interview. It's the standard, and that might be not something in your culture that you've ever worried about. So it's very important that you look sharp when you go to the interview and you portray yourself as confidently as you possibly can.
എന്നാൽ പൊതുവിൽ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും അവയുടെ ഉത്തരങ്ങൾ കാണാതെ പഠിച്ച് ഇന്റർവ്യൂവിന് പോകരുത്. അത് തിരിച്ചടിയാകുമെന്ന് നതാലി പേട്ട് പറയുന്നു.
That is not okay. You come across as inauthentic. Research says that one of the biggest deciding factors of hiring a candidate is cultural fit. So they want to know that you will be a good person to fit in with their team. And to do that, they need to see who you really are.
ഇത്തരം പരിശീലനവും തയ്യാറെടുപ്പും എല്ലാം കഴിഞ്ഞാലും ഇന്റർവ്യൂ കഴിഞ്ഞുള്ള കാത്തിരിപ്പ് ഏറെ നീണ്ടതാകാം. അതും ഓസ്ട്രേലിയൻ തൊഴിൽ രംഗത്ത് പതിവാണ്. തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ആഴ്ചകൾ വേണ്ടി വന്നേക്കും. എന്നാൽ അപേക്ഷ ലഭിക്കുന്നത് മുതലുള്ള ഓരോ ഘട്ടത്തിലും അപേക്ഷകരെ റിക്രൂട്ടർമാർ അതിന്റെ വിവരങ്ങൾ അറിയിക്കുന്നതാണ് ഓസ്ട്രേലിയയിലെ പതിവ് രീതിയെന്ന് രവി മോർമൻ പറഞ്ഞു.
If you are unsuccessful, you should always be notified by email. And if you've been moved to an interview stage, it's generally best practice to get that feedback via a phone call with any kind of constructive notes from the interview to help create a better candidate experience.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ശേഷം തൊഴിലിനായി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ SBS മലയാളം വിശദീകരിച്ചത്. ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഇത്തരം എപ്പിസോഡുകൾ വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ലഭിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: SBS മലയാളത്തിന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. +61 477 381 155 എന്നതാണ് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ. അതിനുശേഷം ലൈഫ് എന്ന് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക, LIFE എന്ന്. ഇനി നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിസ എന്നും ഓസ്ട്രേലിയൻ മലയാളികളുടെ വിജയകഥകൾ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി എന്നും ഇതേ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിജു ശിവദ.
Like, share, comment. SBS Malayalam Facebook page.